بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهماني ري ملاي رب سبحانه وتعالى يدى ودي بلك الله سوشيكنا من اللا وريم ونرتو غيم وصية جاي غيمانا ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രണ്ട് നാമങ്ങൾ അവയുടെ അർത്ഥവും തേട്ടവുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ മുഖദ്ദിം അൽ മുഅഖിർ ഈ രണ്ട് നാമങ്ങൾ ചേർത്ത് പറയാൻ കാരണം ഇവ ഒന്ന് പറയുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതല്ല. മുഖദ്ദിം എന്ന പേരിൻ്റെ അർത്ഥവും മുഅഖിർ എന്ന പേരിൻ്റെ അർത്ഥവും വിരുദ്ധാശയങ്ങളാണ്. പക്ഷേ അത് ചേർത്ത് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണത വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുകൾ അൽ അവ്വൽ അൽ ആഖിർ, അൽ മുഖദ്ദിം അൽ മുഅഖിർ, അൽ ഖാബിദ് അൽ ബാസിത് തുടങ്ങിയ പേരുകളെ പോലെ ചേർത്ത് പറയേണ്ട പേരുകളാണ്. എന്താണ് ആ പേര് അർത്ഥമാക്കുന്നത്, അത് തേടുന്നത് തുടങ്ങിയ വിഷയമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പ്രയോഗമാണ് ഖദ്ദമ തഖ്ദീം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ഇന്ന അല്ലാഹു വമലായികതഹു യുസല്ലൂന അലാ സഫിൽ മുഖദ്ദം വൽ മുഅദ്ദിൻ യുഗ്ഫർ ലഹു ബിമദ്ദി സൗതിഹി വയുസദ്ദിഖുഹു മൻ സമിഅഹു മിൻ റത്ബിൻ വയാബിസ് വലഹു മിസ്ലു അജ്രി മൻ സല്ല മഅഹു. ഹദീസ് എന്താ, അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും അസഫുൽ മുഖദ്ദമിനെ പുകഴ്ത്തുന്നു പ്രശംസിക്കുന്നു എന്നാണ്. യുസല്ലൂൻ എന്നാണ് അല്ലാഹുവിന്റെ സലാത്ത്, മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അതാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വാഴ്ത്തും. പ്രത്യേകം അള്ളാഹു അവരെ എടുത്തു പറയുന്നത് അവിടെ സഫുൽ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിലെ സഫ് എന്നുള്ള ഉദ്ദേശമാണ്. അതേപോലെ ഹദീസിന്റെ ബാക്കി ഭാഗത്തും ബാങ്ക് വിളിക്കുന്നവന്റെ മുഅദ്ദിന്റെ മഹത്താണ് പറയുന്നത്. മുഅദ്ദിന്റെ ബാങ്കുലിയുടെ ശബ്ദം എത്തുന്നിടം അത്ര അദ്ദേഹത്തിന് പൊറുക്കപ്പെടും. അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കുന്ന റത്ബു യാബിസുമായ ഉണങ്ങിയതും നനഞ്ഞതുമായ എല്ലാം മുഅദ്ദിനെ സത്യപ്പെടുത്തുമെന്നാണ്. ഇവിടെ അസഫുൽ മുഖദ്ദം എന്ന് പറഞ്ഞ് മുന്തിപ്പിക്കപ്പെട്ട സഫ് ഒന്നാം സഫ് അള്ളാഹു മലക്കുകളും അവർക്ക് സലാത്ത് നിർവഹിക്കും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ഇതേപോലെ ഹദീസിൽ കാണാം, ലൗ തഅലമുന മാ ഫി സഫിൽ മുഖദ്ദം ലകാനത് ഖുർആ. സഫുൽ മുഖദ്ദമിൽ ഉള്ള പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലകാനത്ത് ഖുർആ, എന്താ ഖുർആ എന്നാ, നറുക്കെടുപ്പ് നടക്കുമായിരുന്നു എന്നാണ് ഒന്നാം സഫ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ മത്സരിക്കുകയും നറുക്കെടുപ്പിലൂടെ ഒന്നാം സഫ്വാരെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത്രമാത്രം പ്രതിഫലം എന്നാണ്, അതാണ് സഫുൽ അസഫുൽ മുഖദ്ദം. അവിടെയും മുന്തിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിമു സഫൽ മുഖദ്ദം സുമല്ലദി യലി ഫമാ കാന മിൻ നഖ്സിൻ ഫലിയകുൻ ഫി സഫിൽ മുഅഖർ. ഒന്നാം സഫ് നിങ്ങൾ പൂർത്തിയാക്കി നിൽക്കി, പിന്നീട് അതിനെ തുടർന്ന് സഫ് പൂർത്തിയാക്കി, കുറവ് വല്ലതും ഉണ്ടെങ്കിൽ അത് പിന്നിലെ സഫിലാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ അസഫുൽ മുഖദ്ദം എന്നാണ് പറഞ്ഞത് ഫസ്റ്റിലെ സഫുകൾക്ക്. ഇത് മുഖദ്ദിം എന്ന അള്ളാഹുവിന്റെ പേര് മനസ്സിലാക്കുവാൻ ഹദീസിൽ വന്ന ചില പ്രയോഗങ്ങളെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ജനാസ കൊണ്ടുപോകുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ, ജനാസ മയ്യത്ത് കട്ടിലിൽ വെച്ച് വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി. നല്ല മയ്യത്താണ് എങ്കിൽ, ജനാസ സാലിഹത്തായ ജനാസയാണ് എങ്കിൽ, ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണെന്താ, ആ എന്നെ മുന്തിപ്പിക്കുകയും കബറിലേക്ക് വേഗം കൊണ്ടുപോയേക്കും എന്നാണ് അതിന്റെ അർത്ഥം. ആ ഖദ്ദമയിൽ നിന്നാണ് തഖദീം മുഖദ്ദിം പേര് വരുന്നത്. ഇതേപോലെ മുഅഖിർ എന്നുള്ളതും എന്താ അർത്ഥമാക്കുന്നത്, അല്ലാഹു അൽ മുഅഖിർ എന്ന് പേരുണ്ട്. എന്താണ് നമ്മൾ എപ്പോഴും കേൾക്കലുണ്ട് തഖീർ, പിന്തിപ്പിക്കൽ, പിന്തിപ്പിക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന കപട വിശ്വാസിക്ക് ജനാസ നിസ്കരിച്ച്, കപട വിശ്വാസിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാസ നിസ്കരിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല അനി ചെന്നിട്ട് എന്ത് ചെയ്തു, റസൂലിനെ പിടിച്ചു വലിച്ച്, യാ റസൂലല്ലാ ആ തുസല്ലി അല ഇബ്നു ഉബൈ, റസൂലെ നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈന് നിങ്ങൾ നിസ്കരിക്കുക, ജനാസ നിസ്കരിക്കുക. കപട വിശ്വാസി മരിച്ച്, റസൂലിനെ നിസ്കരിക്കുകയാണ്. അപ്പൊ ഉമർ പിടിച്ചു വലിക്കുകയാണ് റസൂലുള്ള, നിങ്ങൾ എങ്ങനെയാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈന് ജനാസ നിസ്കരിക്കുക. എന്നിട്ട് ഉമർ പറയാണ്, ഇന്നിന്ന ദിവസങ്ങളിലൊക്കെ ഇന്നതൊക്കെ പറഞ്ഞ മനുഷ്യനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു. അതേപോലെ സഹാബികളെ കുറിച്ച്, മുഹാജിരീങ്ങളെ കുറിച്ചൊക്കെ ദൂഷ്യം പറഞ്ഞവനാണ് ആര്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് നിസ്കരിക്കും, അവന് നിസ്കരിക്കും എന്നാണ് ഉമറിന്റെ ഭാഷ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഖിർ അന്നിയ ഉമർ, എന്താ അഖിർ അന്നിയ ഉമർ, ഉമറെ നീ എന്നിൽ നിന്ന് പിന്തി നിൽക്ക്, മാറി നിൽക്ക് എന്ന് പറയുന്നു. ഉമറിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് മാറ്റാണ് അവിടെ പ്രയോഗിച്ചത്, അഖിർ അന്നി എന്നാണ്. ഇതേപോലെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ അബു അതിയയും മസ്റൂഖും മാ മസ്റൂഖും അബു അതിയയും വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശിഷ്യ ഗണങ്ങളാണ് ഇവരൊക്കെ, അബു അതിയയും മസ്റൂഖും. മസ്റൂഖ് ഇബ്നുൽ അജ്ദ, മസ്റൂഖ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം സറഖ നന്നെ മോഷ്ടിച്ചു എന്നർത്ഥം. മസ്റൂഖ് നന്നെ മോഷ്ടിക്കപ്പെട്ടതെന്നാണ്. വലിയ പണ്ഡിതനാണ് ഇമാം മസ്റൂഖ്, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മസ്റൂഖ് എന്ന് പേരിടാൻ കാരണം ഒരിക്കൽ അദ്ദേഹം നഷ്ടപ്പെട്ടിരുന്നു, കുട്ടിയായിരിക്കും അദ്ദേഹം ഒരിക്കൽ നഷ്ടപ്പെട്ടിരുന്നു, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് ആ ഒരു നഷ്ടപ്പെട്ടത്, മോഷ്ടിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം വരുന്ന മസ്റൂഖ് എന്ന പേര് തന്നെ വന്നത്. അലാ കുല്ലിൻ, അബു അതിയയും മസ്റൂഖ് റഹിമഹുമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചു. എന്നിട്ട് അവർ പറയണം ആയിഷ റളിയല്ലാഹു അൻഹയോട്, യാ ഉമ്മൽ മുഅ്മിനീൻ റജുലാനി മിൻ അസ്ഹാബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുഹുമാ യുഅജ്ജിലുൽ ഇഫ്താർ വയുഅജ്ജിലുൽ സ്വലാ വൽആഖർ യുഅഖിറുൽ ഇഫ്താർ വയുഅഖിറുസ് സ്വലാ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ് അബുൽ അതിയയും മസ്റൂഖും. ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ രണ്ട് സഹാബികൾ, ഒരാൾ ഇഫ്താർ സമയമായിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കൽ അത് വൈകിക്കും, നിസ്കാരവും വൈകിക്കും, ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കണില്ല, ഉടനെ നിസ്കരിക്കണില്ല. മറ്റൊരാൾ ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കും, എന്നിട്ട് പെട്ടെന്ന് നിസ്കരിക്കും ചെയ്യും. ഇതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഇവർ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഉമ്മുൽ മുഅ്മിനീൻ അവരോട് ചോദിക്കുകയാണ്, അയ്യുഹുമല്ലദി യുഅജ്ജിലുൽ ഇഫ്താറ വയുഅജ്ജിലു സ്വലാ, ആ രണ്ടു പേരിൽ ആരാണ് ആദ്യം സമയമായ ഉടനെ നോമ്പ് തുറക്കുന്നതും നിസ്കരിക്കുന്നതും? അപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീനോട് മസ്റൂഖും അബു അതിയയും പറഞ്ഞു, അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു എന്നാണ്, കദാലിക കാന യസ്നഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ ചെയ്തിരുന്നത്, സമയമായ ഉടനെ നോമ്പ് തുറക്കുക എന്നിട്ട് നിസ്കരിക്കാം. അവിടെ യുഅഖിറുൽ ഇഫ്താറ വയുഅഖിറു സ്വലാന, ഒരാൾ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നു ഇഫ്താറിനെയും പിന്തിപ്പിക്കുന്നു, യുഅഖിർ എന്ന് പ്രയോഗിച്ചു. ഹദീസുകളിൽ പ്രയോഗിക്കപ്പെട്ടതായ ഈ പദങ്ങൾ അതിന്റെ ഏറെക്കുറെ ആശയങ്ങൾ തന്നെയാണ്. പിന്തിപ്പിക്കുക, മുന്തിപ്പിക്കുക, ഇതേ ആശയങ്ങളാണ്. അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന അള്ളാഹുവിന്റെ പേരുകൾക്ക് വരുന്നത്. പക്ഷേ അള്ളാഹു മുന്തിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് അള്ളാഹു മുന്തിപ്പിക്കുന്നത്? അള്ളാഹു പിന്തിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്നീ പേരുകൾ എന്താണ് അള്ളാഹുവിന് തേടുന്നത്? അത് നമ്മൾ വളരെ ഗൗരവത്തിൽ അതേപോലെ തന്നെ കുറെ വിഷയങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളെ മുന്തിപ്പിക്കും, ചില വ്യക്തികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഈയായ മതപരമായ അവന്റെ വിധിവിലക്കുകളിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. ദിവസങ്ങളിൽ, സ്ഥലങ്ങളിൽ, അവക്കുള്ള സ്ഥാനങ്ങളിൽ ചിലതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിക്കും, ചിലതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കും. ചിലതിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു അവയെ മുന്തിപ്പിക്കും, സ്ഥാനത്തിലും അള്ളാഹു അവരെ മുന്തിപ്പിക്കും. ചിലതിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു അവയെ പിന്തിപ്പിക്കും, പക്ഷെ സ്ഥാനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുൻഗണനയും അവയെ മുന്തിപ്പിക്കുകയും ചെയ്യും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചവ ഏതാ? അർശ്, കുർസി, കലം, അല്ലെ? അർശ്, അതേപോലെ കുർസി, അള്ളാഹുവിന്റെ മഹിദ സിംഹാസനം, ആ സിംഹാസനത്തിന്റെ പാദസ്ഥാനം, അതേപോലെ വിധിവിലക്കുകൾ എഴുതിയ കലം, തൂലിക, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇൻഷാല്ല വിശദമായിട്ട്. ഇതൊക്കെ എന്താ? അള്ളാഹുവിന്റെ ആദ്യ സൃഷ്ടിയാണ്, അതിനൊക്കെ സ്ഥാനമുണ്ട്. അപ്പൊ സൃഷ്ടിപ്പിൽ അള്ളാഹു അവയെ മുന്തിപ്പിച്ചു, സ്ഥാനങ്ങളിലും അള്ളാഹു അവയെ മുന്തിപ്പിച്ചു. എന്നാൽ ആ സൃഷ്ടിപ്പികളെ അപേക്ഷിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീടാണ് ആക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിപ്പിൽ പിന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ സ്ഥാനങ്ങളിലോ നബിസല്ലാ തങ്ങൾ എല്ലാത്തിനെയും മുമ്പിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല നബിസല്ലാ സ്വലമ തങ്ങളെ സ്ഥാനങ്ങളിൽ പദവികളിൽ എല്ലാത്തിനേക്കാളും മുന്തിപ്പിച്ചു. അള്ളാഹു മുഖദ്ദീമാണ്. പക്ഷെ സൃഷ്ടിപ്പിൽ നബിസല്ലാ സ്വലമ തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പിന്നീടാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ വിധികളിൽ, ഇപ്പൊ നമ്മള് മുഹറം മാസത്തിലാ, മുഹറം മാസം, ഈ മുഹറം മാസത്തിന്റെ സവിശേഷത എന്താ? അള്ളാഹുവിൽ അൽ മുഖദ്ദിം എന്ന പേര് മനസ്സിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. അഫ്ദലു ഷുഹൂർ ബഅദ റമദാൻ ഷഹ്റുല്ലാഹി അൽ മുഹറം, ഹദീസിൽ കാണാം. അഫ്ദലു ഷുഹൂർ ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് ഷഹ്റുല്ലാഹി അൽ മുഹറം, മുഹറമാകുന്ന അള്ളാഹുവിന്റെ മാസമാണ്. അപ്പൊ റമദാനാണ് ഏറ്റവും ശ്രേഷ്ഠത. അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തെ മുന്തിപ്പിച്ചു. പിന്നെ അള്ളാഹു സ്ഥാനം കൽപ്പിച്ചത് ആർക്കാണ്? മുഹറമിനാണ്. അതിന്റെ സ്ഥാനത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാസത്തെ തന്നിലേക്കാണ് ചേർത്തത്. ഷഹ്റുല്ലാഹ് അള്ളാഹുന്റെ മാസം എന്നാ പറഞ്ഞത്, അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ആരെക്കുറിച്ച്? മുഹറമിനെ കുറിച്ച്. മറ്റൊന്ന് അഫ്ദലു സിയാം ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. അഫ്ദലു സിയാം ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. അതേതാ? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുന്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്ന് പറഞ്ഞു. മുഹറമിലെ നോമ്പാണെന്ന് പറഞ്ഞു. ഏതാ മുഹറമിലെ നോമ്പ്? അത് മുഹറം, മുഹറം പത്തിനുള്ള ആഷൂറ നോമ്പാ. ആഷൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫ്ഫിറ സനല്ലതി ഖബലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം ആഷൂറ നോമ്പിനാൽ അള്ളാഹു പൊറുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോ ആഷൂറ നോമ്പ്, അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. ഏതിനേക്കാൾ? ഏത് കഴിഞ്ഞാൽ? റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധി വിലക്കുകളിൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ എന്താ? റമദാനെ മുന്തിപ്പിച്ചു. പിന്നെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മുഹറമിലെ ആഷൂറ നോമ്പിനെ കൊണ്ടുവന്നു. അതേപോലെ താസുവ, താസുവ എന്ന് പറഞ്ഞാൽ മുഹറം ഒമ്പതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുഹറം ഒമ്പതും പത്തും നോമ്പെടുക്കണം, മുഹറം ഒമ്പതും പത്തും നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ താസുവ മുഹറം ഒമ്പത് നോൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത വർഷം ജീവിച്ചില്ല. അതിനു മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഖദ്ദിം എന്ന് പറയുമ്പോൾ, മുന്തിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, അത് അവന്റെ പ്രാപഞ്ചികമായിട്ടുള്ള വ്യവസ്ഥകളിലും അതേപോലെ മതപരമായിട്ടുള്ള വ്യവസ്ഥകളിലും വിധി വിലക്കുകളിലും ഈ അർത്ഥത്തിന്റെ തേട്ടമുണ്ട്. ഈ അർത്ഥത്തിൽ ഈ ഇസ്ലാമത്തിന്റെ തേട്ടമുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ ഈ മുഹറത്തിലെ നോമ്പിനെ കുറിച്ച് പറയുമ്പോ, അടുത്ത ആഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. മുഹറ നോമ്പ് താസുറയും ആഷൂറയും എന്നാ വരിക? ഒമ്പതും പത്തും എന്നാ വരിക? വെള്ളിയാഴ്ച ശനിയാഴ്ച വരിക, വെള്ളിയും ശനി. ദുൽഹജ്ജിൽ 30 പൂർണ്ണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ 29 മേഘാവൃതമായത് കാരണത്താൽ മാസം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 30 തികച്ചിട്ട് പിന്നെ മുഹറം എണ്ണാനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വെള്ളിയും ശനിയാണെന്ത്? ഒമ്പതും പത്തും അല്ലെ. അടുത്ത ആഴ്ചയുടെ പ്രത്യേകം നോക്കി നിങ്ങൾ, വെള്ളിയാഴ്ച താസുവ, ശനിയാഴ്ച ആഷൂറ, അതിന് തൊട്ടുമ്പത്തെ ദിവസം ഏതാ? വ്യാഴാഴ്ച. വ്യാഴാഴ്ച സുന്നത്തുവമ്പുണ്ട്. അപ്പൊ വ്യാഴം വെള്ളി ശനി സുന്നത്തുവമ്പുകൾ അല്ലെ. പിന്നെ തൊട്ട് ദിവസം ഏതാ? ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച. ഞായറാഴ്ചയെ സംബന്ധിച്ചിടത്തോളം മുഹറം 11 ആണ്. മുഹറം 11 പ്രത്യേകത എന്താന്ന് വെച്ചാല്, താസുവായിൽ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ, പറ്റിയിട്ടില്ല എങ്കിൽ മുഹറം 11 എന്തെടുക്കാം? നോമ്പെടുക്കാം. കാരണം താസുവായിലും ആഷു പിന്നെ അതേപോലെ മുഹറം 11 നോമ്പെടുക്കുന്നതിലുള്ള പൊരുളുകളിൽ ഒന്ന്, യുക്തികളിൽ ഒന്ന്, ആഷൂറ നോമ്പ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ആഷൂറ നോമ്പ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 11 നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ശിഷ്യ ആർക്ക്? താസുവായിൽ നോമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ മുഹറം 11 നോമ്പുണ്ട് തിങ്കളാഴ്ച അല്ലെ. പിന്നെ അല്ല, ഞായറാഴ്ച. അപ്പൊ വ്യാഴം, വെള്ളി, ശനി, ഞായർ നാല് ദിവസവും നോമ്പിന്റെ ദിവസങ്ങൾ. പിന്നെ അടുത്ത ദിവസം ഏതാ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് അല്ലെ? തിങ്കളാഴ്ച കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. ഖലാസ്. അപ്പൊ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ അഞ്ച് ദിവസം നോമ്പാണ്. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, ചൊവ്വ, ബുധൻ, വ്യാഴ ദിവസങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താ? അയ്യാമുൽ ബീദിന്റെ ദിവസമാണ്, അയ്യാമുൽ ബീദിന്റെ ദിവസമാണ്. അത് നോക്കി, നിങ്ങൾ ഒരാഴ്ച മുഴുവൻ സുന്നത്ത് നോമ്പുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരാഴ്ചക്ക് നിശ്ചയിച്ച മഹത്വമാണ്. ഈ ഒരു വർഷത്തിലെ, ഈ വർഷത്തിലെ മുഹറത്തിലെ വരുന്ന ആഴ്ചയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇത് ചില നാളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകതയാണ്. അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പദവികളാൽ, സ്ഥാനങ്ങളെ അല്ലാഹു മുന്തിപ്പിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന എന്താ? അല്ലാഹു അൽ മുഖദ്ദിമാണ്, അല്ലാഹു അൽ മുഅഖ്ഖിറാണ്. അല്ലാഹു മുന്തിപ്പിക്കുന്നവൻ, അല്ലാഹു പിന്തിപ്പിക്കുന്നവൻ. സ്ഥലങ്ങളിൽ അല്ലാഹു മുൻഗണന നൽകിയ സ്ഥലങ്ങളുണ്ട്, കാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ച കാലങ്ങളുണ്ട്. പക്ഷേ ഇത് മുസ്ലിമീങ്ങൾ ശരിയാമണ്ണം മനസ്സിലാക്കണം. മുഹറം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് എന്താ? അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞിട്ടുണ്ട്, എന്താ? ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലെ, അല്ലാഹു 12 മാസങ്ങളാണ് നിശ്ചയിച്ചത്. അതിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്, യുദ്ധം ഹറാമായ മാസങ്ങൾ. അത് തുടങ്ങുന്നത് ഏതുകൊണ്ടാ? മുഹറം കൊണ്ടാ അല്ലെ? മുഹറം, പിന്നെ തൊട്ടു മുമ്പുള്ള 2 മാസങ്ങൾ ദുൽഖാദയും ദുൽഹിജ്ജയും, പിന്നെ റജബ്. ഈ മാസങ്ങളാണ് മുഹറത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ഷഹ്റുല്ലാൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം. അല്ലെ, അള്ളാഹു പവിത്രത കൽപ്പിച്ച മാസമാണ് മുഹറം. ഈ മുഹറത്തെ അള്ളാഹു മുന്തിപ്പിച്ചു. പക്ഷെ മനുഷ്യരിൽ, പല മുസ്ലിം നാമധാരികളിൽ ഇതിനെ പിന്തിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ എങ്ങനെ പിന്തിപ്പിക്കണേ? മുഹറം 1 മുതൽ 10 വരെ നഹ്സ് ആചരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, നഹ്സ് ആചരിക്കുന്ന മുസ്ലിമീങ്ങൾ. എന്താ ഈ നഹ്സ് ആചരണം? നഹ്സ് ആചരിക്കാന്നുണ്ടെങ്കിൽ അത് നല്ല നാളുകളല്ല എന്നുള്ളതല്ല അതിന് വെപ്പ്. ഒരു നല്ല കാര്യത്തിനും യോഗ്യമല്ല ഈ നാളുകൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഹറം 10 കഴിയട്ടെ എന്നാ പറയാ, കൂടിയിരിക്കാൻ, അതേപോലെ തന്നെ കല്യാണം തീരുമാനിക്കാൻ, കല്യാണത്തിന്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറെ അന്ധവിശ്വാസ ആചാരങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഗർഭം ധരിച്ചവരും പ്രസവിച്ചവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ആചാരങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? മുഹറം 10 കഴിയട്ടെ നീട്ടിയേക്കും. അത് അതിന്റെ അർത്ഥം മുഹറം 10 കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കാം എന്നുള്ള അർത്ഥത്തിലാണ്. അനാചാരങ്ങൾ അനാചാരങ്ങളാണ്, എല്ലാ ബിദഅത്തും ദലാലാണ്, എല്ലാ ദലാലത്തും നരകത്തിലുമാണ്. പക്ഷേ ഇവിടെ എന്തിനാ മുഹറം 10 കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീട്ടിയേക്കണ്? ഈ 10 ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങൾ എന്ന രീതിയിലാണ്, മനസ്സിലായില്ലേ? കലണ്ടറുകളിൽ കാണാം നഹ്സിന്റെ ദിവസങ്ങൾ, ശകുന ദർശനാണ്, കാര്യങ്ങൾ, അതേപോലെ ചടങ്ങുകൾ, ഇതൊക്കെ ആ ദിവസങ്ങളിലായിട്ടുണ്ട് എങ്കിൽ അത് അശുഭമെന്നും അതേപോലെ തന്നെ അത് പരാജയമാണ്, അത് നഷ്ടമാണ്, ഇങ്ങനെയുള്ള വിലയിരുത്തലാണ് ആളുകൾക്ക്. യഥാർത്ഥത്തിൽ ആ മഹാതെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ചതിനെ നമ്മൾ പിന്തിപ്പിക്കുന്നതായ ദുർഗതി അത് പല വിഷയങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. മുഹറത്തിൽ നഹ്സ് കാണുന്നതിനെ കുറിച്ച്, നഹ്സ് ആചരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ്. യഥാർത്ഥത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആശയമേ അല്ല ആളുകൾ കൊണ്ടെടുക്കുന്നത്. മുഹറം 10 നോമ്പെടുക്കാൻ പറഞ്ഞ എന്തിനാ? മുഹറം 10 ആഷൂറയിൽ നോമ്പെടുക്കാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഹറം 10 എന്ന് പറഞ്ഞാൽ, ആഷൂറ എന്ന് പറഞ്ഞാൽ യൗമുൻ അദീം, അതൊരു മഹത്തായ ദിവസമാണ്. മഹത്തായ ദിവസം എന്താ? മഹത്തായ ദിവസത്തിന്റെ പ്രത്യേകത, അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു. ആ ദിവസത്തിലാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്രായേലിയരെയും രക്ഷപ്പെടുത്തിയത്, മൂസാന്റെ ജനതയെയും രക്ഷപ്പെടുത്തിയത്. വഗറക ഫിർഔന വ ഖൗമഹു, ആ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെയും ഫിർഔന്റെ ഖൗമിനെയും മുക്കിക്കൊന്നത്, മുക്കിക്കൊന്നത്. അപ്പോ ചെങ്കടലിന്റെ മാറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാത്ഭുതം സൃഷ്ടിച്ച ഒരു ദിവസമാണ് ആഷൂറ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും എങ്ങനെ ചെങ്കടൽ കടന്നത്? ചെങ്കടൽ കടന്നത് തന്റെ കയ്യിലുള്ള വടി ആ വടി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് സമുദ്രത്തിൽ തല്ലാൻ, സമുദ്രം രണ്ടായി മാറി നിന്നു, പർവ്വത സമാനം ജലം ഇരുഭാഗങ്ങളിലേക്ക് ഇരച്ചു മാറി. മാത്രമല്ല സമുദ്രജലം നിറഞ്ഞു നിന്നിരുന്ന ചെങ്കടൽ അതിലൊരു വഴി തെളിഞ്ഞു. ആ വഴിയിൽ നനവ് പോലുമില്ലാത്ത വിധം ഉണങ്ങിയ വഴി, തരീഖനിയ ബസ എന്നാണ് ഉണങ്ങിയ വഴി. ഒന്ന് മഹാത്ഭുതല്ലേ, ജലം നിറഞ്ഞു നിൽക്കുന്ന, സമുദ്രജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെയുള്ള വെള്ളം അള്ളാഹു സുബ്ഹാനഹു വതാല വകഞ്ഞു മാറ്റി. വെള്ളം രണ്ട് ഭാഗങ്ങളിൽ പർവ്വത സമാനം കത്തൗദിൽ അവയും വലിയ പർവ്വത സമാനം മാറി അരച്ചു നിന്നു. അതുവരെ വെള്ളം ഉണ്ടായിരുന്നു, സമുദ്രജലം നിറഞ്ഞു നിന്ന ആ സ്ഥലത്ത് പിന്നെ നനവുപോലുമില്ലാത്ത ഒരു ഉണങ്ങിയ വഴി ഉണ്ടായി. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരെയും രക്ഷപ്പെടുത്തി മറുകരയിലെത്തിച്ചു. ആ വഴിയിൽ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ വിശ്വാസികളെ രക്ഷപ്പെടുത്തി. ഫറോവനെയും അവന്റെ കിങ്കരന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വതാല മുക്കിക്കൊന്നു. യൗമുൻ അദീം എന്നാണ്, മഹനീയ ദിവസം എന്നാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് ശുക്ര അർപ്പിച്ച് നോമ്പെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നമ്മളാണ് ഏറ്റവും കടപ്പെട്ടത്, ബാധ്യതയുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാർ ഒരു ദിവസമാണ് നോമ്പെടുക്കുന്നത്, വിശ്വാസികളോട് രണ്ടു ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നമ്മൾ ഏറ്റവും കടപ്പെട്ടവർ, ബാധ്യതയുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ മഹത്തായ ദിവസമാണ് ആഷൂറ, അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ചിട്ട് നോമ്പെടുക്കുന്നത്. ഈ ആദർശം പേരേണ്ട മുസ്ലിമീങ്ങൾ ശകുനം ദർശിക്കുകയും നഹ്സ് ആചരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് പരിണമിക്കപ്പെട്ടത്, എങ്ങനെയാണ് മാറിയത്? എവിടെ ആർക്കാ നഹ്സ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ കർബലയിൽ അത് ദാരുണമായി വധിക്കപ്പെട്ട ദിവസമാണ് ആഷൂറ. അത് മുസ്ലിമീങ്ങൾ നിഷേധിക്കുന്നവരല്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമയുടെ ആ വിയോഗത്തിൽ ഏറെ വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. അത് മുസ്ലിമീങ്ങൾക്ക് വലിയ മുസീബത്താണ്. ഹുസൈൻ റളിയല്ലാഹു തആലന്റെ വധം, ആ വധത്തിൽ ഏതൊക്കെ കരങ്ങൾക്ക് പങ്കുണ്ട്, അവരെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള നാശത്തിനും ശാപത്തിനും അർഹര. ഒരിക്കലും ഒരു മുസ്ലിം ആ ഒരു രക്തസാക്ഷിത്വത്തിൽ സന്തോഷിക്കുന്നവരല്ല, പാടുള്ളതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ വളർന്ന തിരുദൂതരുടെ പേരക്കുട്ടി കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് ഇറാഖിലെ കർബലയിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ആ ദിവസത്തിലാണ്. അതിൽ മുസീബത്തേറ്റ ഒരു വിശ്വാസി എന്താ പറയേണ്ടത്? ഇന്നാലില്ലാ വ ഇന്ന ഇലൈഹി റാജിഊൻ. നബി കുടുംബത്തോടുള്ള സ്നേഹത്താൽ അതിൽ ഓരോ മുസൽമാനും വേദനിക്കും. വേദനിക്കേണ്ടത് അവരുടെ മേൽ ബാധ്യതയാണ്. പക്ഷേ ദുഃഖപ്രകടനവും വ്യസനവും എങ്ങനെ? അതൊരിക്കലും ഷറൈയായ അതിരി വിടാൻ പാടുള്ളതല്ല, ഷറൈയായ മതപരമായിട്ടുള്ള അതിരി വിടാൻ പാടുള്ളതല്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഹുസൈന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. നബി കുടുംബത്തിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എങ്ങനെ വധിക്കപ്പെട്ടത്, ജാഫർ തയ്യാർ എങ്ങനെ വധിക്കപ്പെട്ടത്, അവരൊക്കെ രക്തസാക്ഷികളാണ്, ഒക്കെ രക്തസാക്ഷികളാണ്. ഒരാൾ മരിച്ചാൽ, ഒരു ദുരിതത്തിൽ മരിച്ചാലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷമിക്കും, വേദനിക്കും. പക്ഷേ കവിളത്തടിച്ച് മാറി പിളർന്ന് ജാഹിലിയ വിളികൾ നടത്തി ആർത്തട്ടഹസിച്ചുകൊണ്ടുള്ളതായ ഒരു ഖേദപ്രകടനവും ദുഃഖപ്രകടനവും ഈ ശറയിൽ പറഞ്ഞിട്ടില്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലൈസ മിന്ന മൻ ലതമൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവതിൽ ജാഹിലിയ എന്ന്. കവിളത്തടിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, മാറി പിളർക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, ജാഹിലിയത്തിലെ വിളിയാളങ്ങൾ ഉയർത്തുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞത്. മുസീബത്തേറ്റാൽ അല്ലദീന ഇദ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മുസീബത്തേറ്റാൽ മുസൽമാൻ പറയാനുള്ളത് അതാണ്. പക്ഷേ ഈ ആദർശം അതാണ് ദീന് പഠിപ്പിച്ചത്. പക്ഷേ അതിൽ നിന്ന് തെറ്റിയാണ് പലരും വിശിഷ്യ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ രക്തസാക്ഷിത്വത്തിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ദുഃഖപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിലാപകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തീർത്തും മതപരമായ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടുള്ളതായ അതിൽ ഒരു മുസൽമാൻ എന്ത് കാര്യം? ഇസ്ലാമിൽ നിന്ന് അന്യം നിൽക്കുന്ന കക്ഷികൾ പല രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിയെന്ന് വരും. പക്ഷേ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലേക്ക് ചേർക്കപ്പെടുന്നവർ അത്തരം ആളുകളെ അനുധാവനം ചെയ്തും അനുഗമിച്ചും എങ്ങനെയാണ് അവരോടൊത്ത് ഇത്തരം പ്രകടനങ്ങൾ നടത്തുക? ശകുന ദർശനം, അതേപോലെ തന്നെ വിവിധം ദുഃഖാചരണം ഇതൊക്കെ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇവിടെ നമ്മൾ വിശദീകരിച്ചു വരുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അൽ മുഖദ്ദിം എന്ന പേരാണ്. അള്ളാഹു അൽ മുഖദ്ദിമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഅഖ്ഖിറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഖദ്ദിം എന്ന് പറയുമ്പോൾ അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്. അള്ളാഹു കാലങ്ങളിൽ, ദിവസങ്ങളിൽ, നാളുകളിൽ, വർഷങ്ങളിൽ, സമയങ്ങളിലൊക്കെ അള്ളാഹു മുന്തിപ്പിച്ചവണ്ട്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥലങ്ങളിൽ അള്ളാഹു മുന്തിപ്പിച്ച സ്ഥലങ്ങളുണ്ട്, പലവിധ മഹത്തുക്കൾ കൊണ്ട്, ശ്രേഷ്ഠതകൾ കൊണ്ട്. ശറൈയായ അള്ളാഹുവിന്റെ വിധിവിലക്കൾ, ഇപ്പോ നിസ്കാരത്തേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയെ മുന്തിപ്പിച്ചു അല്ലെ? വുദു എപ്പോഴാ? നിസ്കരിച്ചു കഴിഞ്ഞിട്ടല്ല, പിന്നെയോ? നിസ്കാരത്തിന് മുമ്പാണ്. കുളിച്ച് ശുദ്ധിയാകുകയാണെങ്കിലും, തയമം ചെയ്ത് ശുദ്ധിയാകുകയാണെങ്കിലും, വുദു വരുത്തി ശുദ്ധിയാകുകയാണെങ്കിലും, അതൊക്കെ നിസ്കാരത്തിന് മുമ്പാണ്. അതേപോലെ തവാഫ്, സായി ഏതാ മുന്തിപ്പിക്കേണ്ടത്? തവാഫിനാണ്, പിന്നെയാണ് സായി. നിസ്കാരത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഖിയാമുണ്ട്, റുക്ഊണ്ട്, ഇഹ്തിദാലുണ്ട്, സുജൂദുണ്ട്, സുജൂദുകൾക്കിടയിൽ ഇരുത്തുണ്ട്, ഓരോന്നും മുൻഗണനാക്രമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലതിനെ ചിലതിനേക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അൽ മുഖദ്ദിമാണ്, മുന്തിപ്പിക്കുന്നവനാണ്. അള്ളാഹു അൽ മുഅഖ്ഖിറാണ്, പിന്തിപ്പിക്കുന്നവനാണ്. അള്ളാഹു മതപരമായി ഏതതിനെ മുന്തിപ്പിച്ചോ അതിന് നമ്മൾ മുൻഗണന നൽകണം. പിന്തിപ്പിച്ചതിന് നമ്മൾ ആ രീതിയിൽ ഗണിക്കുകയും വേണം. ഇന്ന അല്ലാഹു അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇംറാൻ അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മുന്തിപ്പിച്ചു ചിലരെ. നൂഹ്, ആദം, നൂഹ് അലൈഹി അസ്സലാം വ ആല നബിയിന അഫ്ളു സ്വലാത്തു വസ്സലാം. അതേപോലെ ആല ഇബ്രാഹിം, ആലു ഇംറാൻ, ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തെരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മുന്തിപ്പിച്ചു. മനുഷ്യ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അംബിയാ മുർസലീങ്ങളെ പ്രത്യേകം മുന്തിപ്പിച്ചു. അംബിയാ മുർസലീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉലുൽ അസ്മ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അഞ്ചാളുകളെ മുന്തിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഉലുൽ അസ്മിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്തിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഖലീലുള്ള. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരെ അവരുടെ അർഹത അതിനനുസരിച്ചുള്ളതായ പരിഗണനകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലരെ മുന്തിപ്പിക്കുന്നു, ചിലരെ പിന്തിപ്പിക്കുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോ ഖുറൈശികൾ, അബൂജഹലും കൂട്ടരൊക്കെ അവർ പറയാണ്, ലൗല നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. എന്താ അവർ പറയുന്നത്? ലൗല നുസില ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല? അലാ റജുലിൻ, ഒരു വ്യക്തിക്ക്. മിനൽ ഖറിയതൈനി, രണ്ട് നാടുകളിൽ, രണ്ട് പട്ടണങ്ങളിൽ. അദീം, ഒരു മഹാപുരുഷന്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ മക്കക്കാരെ ദേവത് നടത്തിയപ്പോൾ മക്കക്കാർ പറയാണ്, ഈ ഖുർആൻ എന്തുകൊണ്ട് രണ്ട് നാടുകളിൽ ഒരു മഹാപുരുഷന് ഇറങ്ങിയില്ല എന്ന്? ഏതാ ഈ രണ്ട് നാടുകൾ? രണ്ട് നാടുകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് മക്കയും മറ്റൊന്ന് തായിഫുമാണ്. തായിഫ് അന്ന് നാഗരികമാണ്, മക്കയും നാഗരികമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നാടുകളിൽ ഒരു മഹാപുരുഷൻ എന്തുകൊണ്ട് ഖുർആൻ ഇറങ്ങിയില്ല എന്നാണ് മുശ്രിക്കുകളുടെ ചോദ്യം. എന്തുകൊണ്ട് ഇത് മുഹമ്മദിന് ഇറങ്ങി? മുഹമ്മദ് ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ബനു ഹാഷിമിൽ ഒരു യതീമായി വളർന്ന വ്യക്തിത്വം. പക്ഷെ അഹങ്കാരമെടുത്തവർ, അഹങ്കാരം ധരിച്ചവർ, അഹങ്കാരം പുതച്ചവർ, അവർക്ക് ചിലപ്പോൾ സൂര്യനെ നോക്കിയിട്ട് പറയും തീരെ വെളിച്ചല്ല. കാരണം നിഗളിപ്പിന്റെ ഭാഷ അതാണ്. അപ്പൊ ഖുർആൻ എന്തുകൊണ്ട് മക്കയിലും മക്കയിലും തായിഫിലുമുള്ള ഒരു മഹാപുരുഷന് ഇറങ്ങിയില്ല എന്നാണ് അവരുടെ ചോദ്യം. മഹാപുരുഷനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആരെ? അത് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയാണ്, മറ്റൊന്ന് അൽ വലീദ് ബിൻ മുഗീർ അൽ മഖ്സൂമിയാണ്. മക്കയിൽ കാരണവർ അൽ വലീദ് ബിൻ മുഗീർ അൽ മഖ്സൂമിയാണ് മക്കയിൽ. തായിഫിൽ കാരണവരാരാ? ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയാണ്. അപ്പോ മക്കത്ത് അൽ വലീദ് ബിൻ മുഗീർ ഉണ്ട്, തായിഫിൽ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി ഉണ്ട്. ഇവരൊക്കെയല്ലേ മഹാപുരുഷന്മാരായിട്ട് ഗണിക്കുന്നത്, അവരുടെ ഗണന. എന്തുകൊണ്ട് അവിടെ ഒന്നും ഇറങ്ങാതെ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം ഖുർആൻ ഇറങ്ങി എന്നാണ് ആര് ചോദിക്കുന്നത്? ആ മുശ്രിക്കുകൾ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതികരിച്ചത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതികരിച്ചത് അല്ലാഹു ആലമു ഹൈസി യജാലു റിസാലത്തു, അള്ളാന്റെ അല്ലേ റിസാലത്ത്, അത് എവിടെ വെക്കണം എന്നുള്ളത് ആരാ കൂടുതൽ അറിയുന്നവൻ? അള്ളാഹുവാണ്. പടച്ചോന്റെ റിസാലത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അറിയുന്നവൻ ആരാ? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അതിന് യോഗ്യനായി അർഹനായി കണ്ടത് ആരെയാണ്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോ കാണാൻ നബിമാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ വലഖദ് ഫദ്ദൽന ബഅദ നബിയീന അലാ ബഅദിൻ വആതൈന ദാവൂദ സബൂറ എന്ന് പറയും. എന്താ വലക്കത് ഫബ്ബൽന മാമൻ നബീൻ അലാ ബാദിൻ, നബിമാരിൽ ചിലരെ ചിലരെക്കാൾ നാം ശ്രേഷ്ഠപ്പെടുത്തി മഹത്വപ്പെടുത്തി. എന്താ ഇതിന്റെ അർത്ഥം? ചില നബിമാരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചില നബിമാർക്ക് മുൻഗണന നൽകി, അതാണ് ഇതിന്റെ അർത്ഥം. വആതൈന ദാവൂദ സബൂറ, ദാവൂദിന് നാം സബൂർ നൽകി. ദാവൂദ് ആരാ? നബിമാരിൽ ഒരാളാണ്. എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദിനെ പ്രത്യേകം എണ്ണിയത്? അതേപോലെ വേറെ സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ ഇന്ന ഔഹൈന ഇലൈക കമ ഔഹൈന ഇലാ നൂഹിൻ വന്നബീന മിൻ ബഅദി വഔഹൈന ഇലാ ഇബ്രാഹിമ വഇസ്മായിൽ വഇസ്ഹാഖ വയാഖൂബ വൽഅസ്ബാത് വഈസ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ വആതൈന ദാവൂദ സബൂറ. ഷൂഫ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ ക്രമം. നാം താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്, മുമ്പ് നൂഹിനും വഹി നൽകിയിട്ടുണ്ട്, നൂഹിന് ശേഷമുള്ള നബിമാർക്കും വഹി നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയണ വഔഹൈന ഇലാ ഇബ്രാഹിമ വഇസ്മായിൽ വഇസ്ഹാഖ വയാഖൂബ് വൽ അസ്ബാത്, ഇബ്രാഹിമിന് ഇസ്മായിലിന് ഇസ്ഹാഖിന് യാക്കൂബ് അലൈഹിമസ്സലാം വഅല നബീന അഫ്ദലുസ്സലാത്തു വസ്സലാം വൽ അസ്ബാത്. അസ്ബാത് എന്ന് പറഞ്ഞാൽ ആരാ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര. അവർക്കൊക്കെ നാം വഹി നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വഈസ വഅയ്യൂബ് വയൂനുസ് വഹാറൂൻ വസുലൈമാൻ, സുലൈമാൻ ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ട് അള്ളാഹു പറയണത് ഞാൻ വഹയ നൽകിയിട്ടുണ്ട്. അള്ളാഹു പ്രത്യേകം പറയണ വആതൈന ദാവൂദ സബൂറ, ദാവൂദിന് നാം സബൂർ നൽകിയിട്ടുണ്ട്. സുലൈമാൻ നബിക്ക് വഹയ നൽകി എന്ന് പറഞ്ഞു, അതിന് മുമ്പേ പറയേണ്ട ആളാരാണ്? ദാവൂദ് നബിയാണ് അല്ലേ. കാരണം എന്താ? സുലൈമാൻ നബിന്റെ ഉപ്പയാണാര്? വാപ്പയാണാര്? ദാവൂദ് നബി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ എന്ന് പറഞ്ഞു, വാതൈന ദാവൂദ സബൂർ, ദാവൂദിന് സബൂർ നൽകിയെന്ന് വേറെ പറഞ്ഞ്. അതെന്തിനാ ആ ശൈലിയിൽ പറഞ്ഞ്? മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ് അതിന്റെ കാരണം. അതെന്താണെന്നറിയോ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളിൽ സാമൂഹ്യ ശ്രേണിയിൽ ഒരു പ്രഗത്ഭനായിരുന്നില്ല, പ്രഗത്ഭ കുടുംബത്തിൽ പിറന്ന ആളുമല്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പ ഈശ അല്ലെങ്കിൽ യഷ എന്ന് പറയും, കർഷകനാണ്, കർഷകനാണ്, കാലികളെ മേച്ച് കർഷക വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാമൂഹ്യ ശ്രേണിയിൽ തീർത്തും നിഷ്പ്രഭനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പ യഷ അല്ലെങ്കിൽ ഈശ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ മകനാണ് ആര്? ദാവൂദ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കർഷക കുടുംബത്തിലെ ഒരു മെമ്പർ. ആ ദാവൂദ് നബിയാണ് താലൂത്തിനോടൊപ്പം ചേർന്ന് ജാലൂത്തിനോടുള്ള യുദ്ധത്തിൽ പങ്കാളിയാകുന്നത്. അങ്ങനെ വിശുദ്ധ ഭൂമി നേടാൻ വേണ്ടിയിട്ട് ഫലസ്തീനർക്കെതിരിൽ ഇസ്രായേലിയർ പട നയിച്ചപ്പോൾ അവരുടെ ചീഫ് ഇൻ കമാൻഡറാണ് താലൂത്ത്, ഷാവൽ എന്ന് പറയുന്ന താലൂത്ത്. ഈ താലൂത്തിന്റെ സൈന്യത്തിൽ ദാവൂദ് പോയി, ഇടയനായ ദാവൂദ് പോയി അലൈഹിസ്സലാം. അങ്ങനെ സൈന്യത്തിൽ ദാവൂദ് മെമ്പറാണ്. ശത്രുപക്ഷം ശക്തമാണ്, താലൂത്തിന്റെ കൂടെ ന്യൂനപക്ഷവും സാധുക്കളുമാണ്. അവിടെ പതിനായിരങ്ങൾ അണിനിരക്കുമ്പോൾ അവിടെ വളരെ കുറവാണ് ആളുകൾ. ഏതായാലും ജാലൂത്ത് എന്ന് പറയുന്ന മഹാഭീകരനെ വധിക്കാൻ താലൂത്ത് നിശ്ചയിച്ചത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദാവൂദിനാണ്, ദാവൂദ് നബി ആയിട്ടില്ല പിന്നെയോ. ആ ദാവൂദ് അന്നും കർഷക കുടുംബത്തിലെ ഒരു ചെറിയ മെമ്പറാണ്. ജാലൂത്ത് എന്ന ഭീകരനെ വധിക്കാൻ ദാവൂദ് നിശ്ചയിക്കപ്പെട്ടപ്പോൾ ദാവൂദ് എന്താ ചെയ്തത്? ദാവൂദ് ശരിക്ക് ശക്തമായി കല്ലെറിയുന്ന, കവണയിൽ കല്ല് വെച്ച് കല്ലെറിയുന്ന ധീരനാണ്, നല്ല വ്യക്തിയാണ്. ആ നിലയിൽ അദ്ദേഹം സ്ട്രോങ് ആണ്. അങ്ങനെ ജാലൂത്ത് തന്റെ നേരെ വന്നപ്പോൾ ദാവൂദ് ചെയ്തെന്താണ്? കവണയിൽ കല്ല് വെച്ചിട്ട് ജാലൂത്തിന് നേരെ കല്ലെറിഞ്ഞു. അത് ജാലൂത്തിന്റെ നെറ്റിയിൽ കൊണ്ടു, ജാലൂത്ത് വീണു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വഖത്തല ദാവൂദ് ജാലൂത്ത്, ദാവൂദ് ജാലൂത്തിനെ കൊന്ന്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം. അത് പ്രത്യേകം എടുത്തു പറയാൻ, ആ യുദ്ധത്തിൽ പ്രത്യേകം അത് എടുത്തു പറയാൻ, ആ വധിക്കലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ജാലൂത്ത് എന്ന് പറയുന്ന ഭീകരൻ, ദാവൂദ് എന്ന് പറയുന്ന ഒരു ചെറു പ്രായക്കാരൻ, ഉയരം കുറവാണ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച്. ഇതോടുകൂടിയിട്ട് ദാവൂദിനുള്ള സ്ഥാനം അത് ഉയർന്നു, അദ്ദേഹത്തിന്റെ പേരും യശസ്സും ഉയർന്നു. അതോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദിനെ ഹിക്മത്ത് നൽകി, നുബുവത്ത് നൽകിയിട്ട് ആദരിക്കുന്നത്. അത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ വായിക്കുന്നുണ്ട്, മനസ്സിലല്ലേ. വഅതൈന ദാവൂദ സബൂറ, ഒരു ഇടയന്റെ, ഒരു കർഷകന്റെ മകനായിരുന്ന യെശായിയുടെ പുത്രൻ ദാവൂദ്, ആ ദാവൂദിന് അള്ളാഹു സുബ്ഹാനഹു വതആല സബൂർ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ നൽകിയിട്ട് ആദരിച്ചത് അള്ളാഹു പറയണം, മനസ്സിലായി. അപ്പൊ അള്ളാഹു അവനാണ് മുന്തിപ്പിക്കുന്നവൻ, അള്ളാഹു ആണ് പിന്തിപ്പിക്കുന്നവൻ. ആരെ മുന്തിപ്പിക്കണം, അത് ആരെ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ബഹുദൈവ വിശ്വാസികളല്ല, ഖുറൈശികളിൽ അവിശ്വാസികളുമല്ല. മുന്തിപ്പിക്കേണ്ടത് ആരാണ്? ആ ആരാണോ പടച്ചത്, ആരാണോ പടപ്പുകളെ കുറിച്ച് അറിയുന്നത്, അവനാണ്. അതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ടാണ് ദാവൂദിനെ പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വഅതൈന ദാവൂദ സബൂറ, ദാവൂദിന് നാം സബൂർ നൽകി എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഖദ്ദിമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഅഖ്ഖിറാണ്. അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിക്കുന്നവനാണ്. ആരെ മുന്തിപ്പിക്കണം, ആരെ പിന്തിപ്പിക്കണം, അതൊക്കെ അള്ളാഹുവിങ്കലുള്ള സംഗതിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അബൂജഹലിന്റെ ഗർജനം, കൈഫ യഹ്തദി ബിലാലുൻ വഅന സയ്യിദു ബനി മഖ്സൂം, ബിലാൽ എങ്ങനെ സന്മാർഗിയാകും, ബനു മഖ്സൂം ഗോത്രത്തിന്റെ സയ്യിദ് ഞാനായിരിക്കും, ഞാൻ കാരണവരിവിടെ ഉണ്ട്. ബനു മഖ്സൂം എന്ന ഗോത്രത്തിന്റെ തലവനാണ് ആര്? അബൂജഹൽ. ഞാനിവിടെ ഉണ്ടായിരിക്കും, ബിലാൽ എങ്ങനെ ഹിദായത്തിലായവനാകും? വഹുവ അബ്ദുൻ ഹബിഷി, ബിലാൽ ആരാ? ഒരു നീഗുര അടിമയാണ്, അടിമയാണ്, ഹബിഷക്കാരനായ അടിമയാണ്. അപ്പൊ ബിലാൽ എങ്ങനെ ഹിദായത്തിലാകും, ഞാൻ സയ്യിദായവൻ ഇവിടെ ഉണ്ടായിരിക്കെ? ഇത് ബിലാലിന്റെ മാത്രം വിഷയത്തിലല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അടിമകളായ സാധുക്കളായ ആളുകളുടെ വിഷയത്തിൽ മൊത്തത്തിൽ ഖുറൈശികൾ പറഞ്ഞിരുന്നതാണ്. ഹബ്ബാബ്, ഹുബൈബ് തുടങ്ങി ബിലാൽ, അമ്മാർ, യാസിർ, സുമയ്യ റളിയല്ലാഹു അൻഹു ജമീ, അവരൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞാണ് ഈ സാധുക്കൾ ഇവർ. അഹാഉലായി മന്നല്ലാഹു അലൈഹി മിൻ ബൈനിന, നമ്മളിവിടെ കാരണവന്മാരും കാര്യപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം അരുളിയത് എന്ന് പരിഹാസത്തിൽ ചോദിക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുന്നത് അലൈസല്ലാഹു ബിആലമ ബിശാകിരീൻ, നന്ദി കാണിക്കുന്നവനെ കുറിച്ച്, നന്ദി കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹുക്കാണ് കൂടുതൽ അറിയാം. നന്ദി കാണിക്കുന്നവൻ ആര്യെന്ന് കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് നൽകണം, ആർക്ക് തടയണം, ആരെ മുന്തിപ്പിക്കണം, ആരെ പിറകോട്ട് വലിക്കണം, ഇതാർക്കറിയാം? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു പലരെയും മുന്തിപ്പിക്കും, അള്ളാഹു പലരെയും പിന്തിപ്പിക്കും. അല്ലാഹു മുന്തിപ്പിക്കുന്നവനാണ് അൽ മുഖദ്ദിം, അല്ലാഹു പിന്തിപ്പിക്കുന്നവനാണ് അവൻ അൽ മുഅഖിറുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സഹീഹായ ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദ് നബവിയിലേക്ക് വന്നു, പള്ളിയിലേക്ക് വന്നു. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സംഘം ആളുകളെ പള്ളിന്റെ ബാക്കിൽ കാണുകയാണ്. അബൂ സഈദ് പറയാണ്, ഫറാ നാസൻ ഫീ മുഅഖരിൽ മസ്ജിദ്, പള്ളിന്റെ പിന്നിൽ ഒരു സംഘം ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ റസൂല്ല അവരോട് ചോദിച്ചു, മായു അഖീറക്കും, നിങ്ങൾ എന്താ അപ്പ ബാക്കിലിരിക്കണ്, എന്താ ബാക്കിലിരിക്കണ്? അപ്പോ അവര് ബാക്കിലിരുന്നതിൽ പല പൊരുളോടായിരിക്കും, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ലാ യസാലു അഖ്വാമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ് തഖദ്ദമു ഫഅതിമു ബി വലിയത്തന ബികും മൻ ബഅദകും. ഒരേ ഭാഗം ആളുകൾ ഇങ്ങനെ പിന്തിക്കൊണ്ടേയിരിക്കും, അവരെ അള്ളാഹുവും പിന്തിപ്പിക്കും. ഇപ്പൊ സെലക്ക് ജുമുഅക്കൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, ഒരേ ഭാഗം കാണാൻ. ഒന്നാമത്തെ സഫിന്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഒന്നാമത്തെ സഫിനുള്ള ഫദ്ൽ അറിഞ്ഞിരുന്നുവെങ്കിൽ നറുക്കെടുപ്പ് നടക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാലും ചിലരാണ് ബാക്കിൽ ഇരിക്കുന്നത് ആങ്ങി ഓങ്ങി ഈ കാമത്തെ കഴിഞ്ഞ് മുപ്പര് ഇങ്ങോട്ട് കയറാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ, ലാ യസാലു അഖ്വാമുൻ യതഅഖറൂൻ ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ഒരേ ഭാഗം ആളുകൾ ഇതേപോലെ പിന്തിക്കൊണ്ടേ ഇരിക്കും അള്ളാഹു സുബ്ഹാന തആല അവരെ പിന്തിപ്പിക്കുന്നത് വരെ. തഖദ്ദമു ഫാതിമൂബി, നിങ്ങൾ മുന്നിട്ട് വരീം, എന്നിട്ട് നിങ്ങൾ എന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട് എന്നെ ഫോളോ ചെയ്യും, തുടരും, എന്നെ തുടർന്ന് നിസ്കരിക്കുകയും. വലിയ തമബിക്കും മെമ്പായതക്കും, നിങ്ങളുടെ പിന്നിൽ വരുന്നവർ നിങ്ങളെ തുടർന്ന് നിസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിക്കും എന്ന് പറയാണ് ഒരു വിഭാഗം ആളുകളെ. അള്ളാഹു അൽ മുഅഖിറാണ്, പിന്തിപ്പിക്കുന്നവനാണ്. എപ്പോഴാ പിന്തിപ്പിക്കുക? ആളുകൾ പുണ്യത്തിൽ നന്മയിൽ ഖൈറിൽ സ്വയം പിന്തിയാൽ, ആളുകൾക്കത് വേണ്ട എന്ന് വെച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കത് വേണ്ടെന്ന് വെക്കും. നന്മകളിൽ നിന്ന് പിന്തുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഇത്തരം അള്ളാഹുവിന്റെ പേരുകൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഇതേപോലെ ഒരു ചരിത്ര സംഭവം, അതെന്താ, അല്ലാഹു സുബ്ഹാനഹു വതആല വിധി നിർണയത്തെ മുന്തിപ്പിച്ചു. ആ വിധി നിർണയത്തിനനുസരിച്ചാണ് ഇവിടെ ഈ ഉലകത്തിൽ നടക്കാനിരിക്കുന്നതൊക്കെ. അല്ലാഹു അൽ മുഖദ്ദിമാണ്, അതുകൊണ്ട് തന്നെ അല്ലാഹു വിധി നിർണയത്തെ മുന്തിപ്പിച്ചു. വിധി നിർണയത്തിനനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഉലകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ, ഈ സംഭവിക്കാനിരിക്കുന്നതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് നേരത്തെ ആക്കിയിട്ടുണ്ട്. ഒരു സംഭവം, അബ്ദുൽ വാഹിദ് ഇബ്നു സുലൈം റഹിമഹുല്ല പറയണം, ഖദിംതു മക്കത്ത ഫലഖീതു അതാ ഇബ്നു അബി റബാഹ്. ഞാൻ മക്കയിൽ വന്നു, അപ്പൊ ഞാൻ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലയെ കണ്ടു. അതാ ഇബ്നു അബി റബാഹ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണ്, 30 വർഷത്തെ നേരിട്ടുള്ള ശിഷ്യൻ. ഫഖുൽതു ലഹു, അബ്ദുൽ വാഹിദ് പറയാണ്, ഞാൻ ചോദിച്ചു, യാ അബാ മുഹമ്മദ്, അതായത് വിളിപ്പേര്, ഇന്ന അഹ്ലൽ ബസറ യഖൂലൂന ഫിൽ ഖദർ, ബസറക്കാർ ഖദറിന്റെ വിഷയത്തിൽ പലതും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞു, യാ ബുനൈ, മകനെ, അതഖറഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതലില്ലേ? ഖുൽതുന, അതെ എന്ന് പറഞ്ഞു. അപ്പോ അതാ പറഞ്ഞു, ഫഖ്റഇ സുഖ്റുഫ്, എങ്കിൽ സൂറത്ത് സുഖ്റുഫ് ഓത്. എന്താ സൂറത്ത് സുഖ്റുഫിലുള്ളത്? ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന ജഅൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം. എന്താ ആശയം? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിരിക്കുന്നു. ഖുർആൻ അത് ഉമ്മുൽ കിതാബിലുണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അതാ ശിഷ്യനോട് പറയാണ്, അതദ്രി മാ ഉമ്മുൽ കിതാബ്, നിനക്കറിയുമോ എന്താണ് ഉമ്മുൽ കിതാബ്? അപ്പോ അബ്ദുൽ വാഹിദ് ഇബ്നു സുലൈം റഹിമഹുള്ള പറഞ്ഞു, അല്ലാഹു വറസൂലു ആലം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ അതാ ഇബ്നു അബി റബാഹിന്റെ പ്രതികരണം, ഫഇന്നഹു കിതാബുൻ കതബഹുല്ലാഹു ഖബ്ല അൻ യഖ്ലുഖസ് സമാവാത്തി ഖബ്ല അൻ യഖ്ലുഖൽ അർദ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതൊരു രേഖയാണ്. വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു പടക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയ രേഖയാണ് ഉമ്മുൽ കിതാബ്. ഫീഹി, ആ രേഖയിലുണ്ട്, ഇന്ന ഫിർഔൻ മിൻ അഹ്ലിന്നാർ, ഫിർഔൻ നരകത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ് എന്നത്. വഫീഹി, അതിലുണ്ട്, തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു. ഇതൊക്കെ എവിടെ ഉണ്ട്? അതൊക്കെ അള്ളാഹു എഴുതിയ ആ ഉമ്മുൽ കിതാബിലുണ്ട്. അങ്ങനെ അതാവ് പറയാണ്, ഫലഖീത്തുൽ വലീദ് ബിൻ ഉബാദത്ത് ബിൻ സാമിത്ത്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹത്തിന്റെ മകൻ അൽ വലീദിനെ ഞാൻ കണ്ടുമുട്ടി. ഉബാദത്ത് ബിൻ സാമിത്ത് ആരാണ്? സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ്. ഫസഅൽതുഹു, ഉബാദന്റെ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അൽ വലീദിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വലീദിനോട് ചോദിച്ചു, മാ കാനത്ത് വസിയ്യത്തു അബീക ഇൻദൽ മൗത്ത്, അൽ വലീദ് നിങ്ങളുടെ വാപ്പ ഉബാദത്ത് ബിൻ സാമിത്ത് മരിക്കുന്നതിന് മുമ്പ് മരണവേളയിൽ അദ്ദേഹത്തിന്റെ വസിയ്യത്ത് എന്തായിരുന്നു? എന്താണ് വസിയ്യത്ത്? അപ്പോ അൽ വലീദ് പറയാണ്, ഉബാദന്റെ മകൻ വലീദ് പറയാണ്, ദാനി അബി, വാപ്പ മരിക്കുന്നതിന് മുമ്പ് മരണവേളയിൽ എന്നെ വിളിച്ചു, ഫഖാൽ അലി, എന്നിട്ട് വാപ്പ എന്നോട് പറഞ്ഞു, യാ ബുനൈ, മകനെ, ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചോ, വാലം, നീ മനസ്സിലാക്കിക്കോ, അന്നക ലൻ തത്തഖിയല്ലാഹ ഹത്താ തുഅ്മിന ബില്ലാഹി വതുഅ്മിന ബിൽ ഖദരി കുല്ലിഹി ഖൈരിഹി വശരി ഫഇൻ മുത്താല ഗൈരി ഹാദാ ദഖൽതന്നാർ. എന്താ മകനെ, അള്ളാഹനെ സൂക്ഷിച്ചോ, വാപ്പ മരിക്കാൻ കിടക്കുമ്പോ മകനോട് പറയണം, അള്ളാഹനെ സൂക്ഷിച്ചോ, അള്ളാഹുവിൽ വിശ്വസിച്ചോ, ഖദറിൽ വിശ്വസിച്ചോ, അതിലെ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളത് നീ വിശ്വസിച്ചോ. ഈ ഒരു ആദർശത്തിലല്ലാതെ, ഖദറിൽ വിശ്വാസമല്ലാതെ നീ മരിച്ചാൽ ദഖൽ തന്നാർ, നീ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല, ഇത് വാപ്പ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു മകൻ അൽ വലീദിനെ വിളിച്ച് പറയുന്ന മരണവേളയിലെ വസീയത്താണ്. എന്നിട്ട് വാപ്പ ഉബാദ റളിയല്ലാഹു മരിക്കുമ്പോ അദ്ദേഹം മകനോട് പറയണം, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യഖൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു സുബ്ഹാനഹു വ തആല തൂലികയെ ആദ്യമായി പടച്ചപ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി പടച്ചത് തൂലികയാണ്. ഫഖാല ഇക്തുബ്, തൂലികയോട് അള്ളാഹു പറഞ്ഞു എഴുതുക. ഫഖാല, അപ്പൊ തൂലിക പ്രതികരിച്ചു, മാ അക്തുബ്, എന്താണ് ഞാൻ എഴുതുന്നത്? ഖാല, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉക്തുബിൽ ഖദർ മാ ഖാൻ വ മാ ഹുവ കായിനുൻ ഇലൽ അബദ്. തൂലികയോട് അള്ളാഹു പറഞ്ഞത് ഖദർ എഴുതാനാണ്, മാ ഖാൻ ഉണ്ടായതും എന്നേക്കുമായി ഉണ്ടാകാനിരിക്കുന്നതുമൊക്കെ എഴുതാൻ പറഞ്ഞു, ഉണ്ടായതും എന്നേക്കുമായി ഉണ്ടാകാനിരിക്കുന്നതൊക്കെ എഴുതാൻ പറഞ്ഞു എന്നാണ്. ഹദീസ് സഹിയാണ്, ഈ സംഭവം സഹിയാണ്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉലകത്തിൽ എന്തൊക്കെ സംഭവിക്കാനുണ്ടോ ആ സംഭവിക്കാനുള്ളതിന് മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിനെ മുന്തിപ്പിച്ചു, ഖദറിനെ മുന്തിപ്പിച്ചു, വിധി നിർണയത്തെ മുന്തിപ്പിച്ചു. അള്ളാഹു പടപ്പുകളിൽ തൂലികയെ, അർശിനെ, കുർസിയെ, അതേപോലെ വെള്ളത്തെ, ഇങ്ങനെ പല പടപ്പുകളെയും ആദ്യം പടച്ചു. സൃഷ്ടിപ്പിൽ ഇബ്ദായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവക്ക് മുൻഗണന നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖദ്ദിമാണ്. ഖദറിനനുസരിച്ചാണ് പിന്നീട് ഇവിടെ എല്ലാം സംഭവിക്കാനുള്ളത്. അതാണ് പറഞ്ഞത് ഫിർഔൻ നരകത്തിലാണെന്നും തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ് എന്നതൊക്കെ എവിടെ ഉണ്ടെന്നാണ്, അവിടെ ഉണ്ട്, അതൊക്കെ പിന്നീട് സംഭവിച്ചാണ്. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി നിർണയത്തിൽ മുന്തിപ്പിക്കുകയുണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുഖദ്ദിമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുഅഖ്ഖിറാണ്. അള്ളാഹുവിന്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളാണ് അൽ മുഖദ്ദിം അൽ മുഅഖ്ഖിർ. നമ്മളുടെ നിത്യജീവിതത്തിലെ ദുആകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അൽ മുഖദ്ദിം അൽ മുഅഖ്ഖിർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പേരുകളെ നമ്മൾ ചൊല്ലുന്നുണ്ട്. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലേ? ഒന്നിലധികം ദുആകളിൽ കാണാം ഇങ്ങനെ, അള്ളാഹുവേ നീയാകുന്നു അൽ മുഖദ്ദിം, നീയാകുന്നു അൽ മുഅഖ്ഖിർ, ലാ ഇലാഹ ഇല്ലാ അൻത, യഥാർത്ഥ ആരാധനായി നീയല്ലാതെ മറ്റാരുമില്ല. അപ്പോ അള്ളാഹ്ക്ക് സ്ഥിരപ്പെട്ട രണ്ട് നാമങ്ങളാണ് അൽ മുഖദ്ദിം അൽ മുഅഖ്ഖിർ. ആ നാമങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥങ്ങൾ, ചില ഹുക്കുമുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാനുള്ള ഏതാനും മസലകൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിന്റെ മറ്റൊരു നാമം ഇവിടെ വിശദീകരിക്കും. ആ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാ ആശൂറയുമായി ബന്ധപ്പെട്ടത് നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ടതായ മറ്റു ചില വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വതാല പൊറുക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ ചിലരുടെ ബന്ധുക്കൾ മരണപ്പെട്ട വാർത്ത അറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അർഹമത്തും അരുളുമാറാവട്ടെ. അള്ളാഹു അവരെത്തിപ്പെടുന്ന കബറിടം അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടങ്ങളിൽ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് അള്ളാഹു നിർഭയത്വം നൽകുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഹൃദയ വിശാലം നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് അള്ളാഹു കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു അഅ്ഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദായക അഅദാൽ മില്ലതി വദ്ദീൻ. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ നഫിസ് കറബഹും അല്ലാഹുമ്മ നഫിസ് കറബഹും اللهم نفس كربهم اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورخاءها اللهم احفظ لها امنها ورجال امنها اللهم احفظ لها حدودها وجنودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم